ഹലോ, ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം, അല്ലെങ്കിൽ മെയ് ഡേ. ലോകത്തിലൊട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ന് ഹോളിഡേ ആണ്. അമേരിക്കൻ കാനഡ ഒഴിച്ച് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ന് മെയ് ഡേ അല്ലെങ്കിൽ തൊഴിലാളി ദിനം അല്ലെങ്കിൽ ലേബർ ഡേ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ദിവസമാണ്. അതായത് തൊഴിലാളികൾ അവരുടെ അവകാശത്തെപ്പറ്റി ബോധവാന്മാരായ ദിവസം എന്ന് പറയാം. ഇന്ന് നമ്മുടെ പൊതുവെയുള്ള കാഴ്ചപ്പാട് തൊഴിലാളി യൂണിയനുകളെ സംബന്ധിച്ച് അത്ര നല്ല കാഴ്ചപ്പാടല്ല അല്ലേ? പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിച്ച് ഇന്ന് അനുഭവിക്കുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ബോധ്യവും എല്ലാം ഈ തൊഴിലാളി യൂണിയനുകളിൽ നിന്ന്, അവരുടെ അസോസിയേഷനുകളിൽ നിന്നുണ്ടായതാണ്. ഇപ്പോൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന് പറയുന്ന മാറ്റം, അത് ഇന്നും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതൊന്നും ഇല്ലാത്ത തൊഴിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്നും യൂണിയനുകളില്ല. പക്ഷേ ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഇതുമായി ബന്ധപ്പെട്ടതൊന്നും അല്ല കേട്ടോ. അപ്പോൾ തൊഴിലാളി യൂണിയനോ മെയ് ദിനത്തെ പറ്റിയോ സംസാരിക്കാമെന്നല്ല ഞാനിന്ന് വിചാരിക്കുന്നത്. നമ്മുടെ പൊതുവായ തൊഴിൽ സംസ്കാരം എങ്ങനെയായിരിക്കും വരും കാലഘട്ടത്തിലുണ്ടാവുക? എന്തൊക്കെ മാറ്റങ്ങളാണ് തൊഴിൽ മേഖലകളിൽ ഉണ്ടാവാൻ പോകുന്നത്? നമ്മളെങ്ങനെയാണ് അതിനോട് അഡാപ്റ്റ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാമെന്നാണ് ഞാനിന്ന് വിചാരിക്കുന്നത്. ഹലോ, ഞാൻ രാജേഷ്. സ്കൂൾ അഗൈൻ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ആപ്പിളിൽ അവൈലബിൾ ആണ്, ഗൂഗിൾ, ആൻഡ്രോയിഡ്, ആമസോൺ, സ്പോട്ടിഫൈ, ഗാന, സാവൺ എന്നുവേണ്ട എല്ലാ പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ കേൾക്കുന്നത് അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ഇമെയിൽ അഡ്രസ്സിലോ അല്ലെങ്കിൽ സ്കൂൾ അഗൈൻ ഡോട്ട് ഇൻ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ പോഡ്കാസ്റ്റിനെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്തായിരിക്കും പുതിയ തൊഴിൽ സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ തൊഴിലിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തെപ്പറ്റി ലോകത്ത് ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ അത്രമാത്രം ഈ കാര്യം അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ അത്ര ബോധവാന്മാരല്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും ഒരു ദിവസത്തെ ആയുസുള്ളത് അല്ലെങ്കിൽ 2 ദിവസത്തെ ആയുസുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കാൻ പോകുന്ന വലിയ വിഷയം, അതായത് സമൂഹത്തിന് ഒരുപാട് കാലത്തേക്ക് പിന്നോട്ടിരിക്കാൻ സാധ്യതയുള്ളൊരു വിഷയം. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പോലും എന്തുകൊണ്ട് പൊതുവിൽ ഇത്തരം ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല? അപ്പോൾ ഈ തൊഴിലാളി ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിന് ഈ വിഷയം ഇന്ന് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം. നമ്മുടെ ലോകത്തെല്ലാ ആൾക്കാർക്കും ഒരു ബോധ്യമൊക്കെ ഉണ്ട്, നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങൾ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ബെറ്റർ വേയിലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മളതിനെപ്പറ്റി നല്ല ബോധവാന്മാരാവുകയും നമ്മളതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും. കാരണം ഈ തൊഴിലിൻ്റെ സ്വഭാവം തന്നെ ലോകത്തില്ലാത്ത സ്ഥലത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3-4 വർഷം മുമ്പ് ചർച്ച പോലും ചെയ്യാത്ത മേഖലകൾ, അതായത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത മേഖലകളിലാണ് പുതിയ തൊഴിൽ ഉണ്ടാവുന്നത്. ഈ അടുത്തിടെ പുറത്തിറങ്ങിയ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു റിപ്പോർട്ട് തന്നെ പരിശോധിക്കാം. അവർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന പല ജോലികളും, അതായത് ഇപ്പോൾ വളരെ സർവ്വസാധാരണമായ പല ജോലികളും വരുന്ന കാലഘട്ടങ്ങളിൽ അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ജോലികൾ വരും കാലഘട്ടങ്ങളിൽ ഓട്ടോമേഷൻ കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ റീപ്ലേസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് പ്രധാനമായിട്ടും ബേസ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ സാഹചര്യത്തെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊന്നും ഇന്ത്യയിലൊന്നും വൃത്തിയായിട്ട് ജോബ് ഡേറ്റ പുറത്തു വരുന്നില്ല. പക്ഷേ അമേരിക്കയിൽ അത് എല്ലാ മാസവും അവർ ജോബ് ഡേറ്റ പബ്ലിഷ് ചെയ്യും. അത് വളരെ ഒരു നല്ല ഇൻഡിക്കേറ്ററാണ് വേൾഡ് ഈസ് ഗോയിങ് ഇൻ വിച്ച് ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ദി ബെസ്റ്റ് ഇൻഡിക്കേറ്ററാണ് ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഈ റിപ്പോർട്ടും അതിനടിസ്ഥാനമായിട്ടുള്ള അമേരിക്കയിലെ ജോബ് ഡേറ്റും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ജോബ് ഡേറ്റ് ഇറങ്ങിയിട്ടില്ല. പക്ഷേ നമുക്കത് തന്നെ ഒരു ബേസ് ലൈനായിട്ട് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന എല്ലാ ട്രെൻഡുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അധികം താമസിക്കാതെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ തൊഴിൽ സാഹചര്യങ്ങളൊക്കെ ലോകത്തെ എല്ലാം എടുത്തു. ഇപ്പോൾ യൂറോപ്പിലെടുത്താലും അമേരിക്കയിലെടുത്താലും ഇന്ത്യയിലെടുത്താലും തൊഴിൽ സാഹചര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ജോലികൾ, അതായത് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ജോലികൾ, ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോലികളും പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലികൾ ഒട്ടുമിക്കാലും റീപ്ലേസ് ചെയ്യപ്പെടും. ഇനി സ്കിൽഡ് ജോലികളിൽ തന്നെ, അതായത് മാനുഫാക്ചറിങ് സെക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ സെയിൽസ് സർവീസ് സെക്ടറിലാണെന്നുണ്ടെങ്കിലും ഉള്ള സ്കിൽഡ് ജോലികളിൽ തന്നെ ഓട്ടോമേറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യപ്പെടാനായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ആവിർഭവിച്ചു തുടങ്ങി. അപ്പോൾ അത്തരം ജോലികളിലും അതിൻ്റെ ഒന്നെങ്കിൽ സ്വഭാവം മാറും അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നൊരു എക്സാമ്പിളാണ് ഓട്ടോമേറ്റഡ് കാറുകൾ, അല്ലെങ്കിൽ തനിച്ചോടുന്ന കാറുകൾ വരുന്നതോടുകൂടി ഡ്രൈവർമാരുടെ ജോലി ഇല്ലാതാവും എന്ന് പറയുന്നു. പക്ഷേ അത് നമുക്ക് നാളെ രാവിലെ സംഭവിക്കുന്ന കാര്യം എന്നുള്ള മട്ടിലല്ല. പക്ഷേ അധികം താമസിക്കാതെ തന്നെ ഈ ട്രക്ക്, അതായത് ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് ട്രക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കാറുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്രക്കുകൾ ലോകത്തെ എല്ലായിടത്തും ഓട്ടോമേറ്റഡ് ആയി തുടങ്ങും. കാരണം അത് ഒരു എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വീഴുന്ന സ്ഥലത്തേക്ക് ഒരു ചരക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ്. അപ്പോൾ അത് പൂർണ്ണമായും മുഴുവൻ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വ്യവസായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാർക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരുടെ ആവശ്യമുള്ള മേഖലകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എടുത്താലും ട്രക്ക് ഡ്രൈവർമാരെന്ന് പറയുന്നതാണ് ആ രാജ്യത്തിൻ്റെ വളർച്ചയുടെ ജീവൻ നാഡി. അപ്പോൾ തനിച്ചോടുന്ന വാഹനങ്ങൾ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇത്തരം മാറ്റം നമുക്ക് ഇപ്പോൾ തന്നെ വിസിബിളാണ്. പല ജോലികളും, അതായത് ഡേറ്റ എൻട്രി പോലത്തെ ക്ലറിക്കൽ ജോലികൾ, അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ ഫ്രണ്ട് ഓഫീസ്, അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളിലെ ജോലികൾ, ഇത്തരം കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യപ്പെടും. ഇപ്പോൾ ഞാൻ തന്നെ ഉപയോഗിക്കുന്ന ബാങ്കിന് ബ്രാഞ്ചുകളെ ഇല്ലാത്തൊരു ബാങ്ക് അക്കൗണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ അവൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസ് ഈവൻ ക്രിസ്മസ് ഡേയുടെ രാത്രി പോലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ബാങ്ക് ബ്രാഞ്ച് പോലും ഇല്ല. അതുമാത്രമല്ല അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് വളരെ കുറവായതുകൊണ്ട് സാധാരണ ബാങ്കിങ് ആവശ്യങ്ങൾക്ക് മാസം ഒരു 10,000 രൂപ ഇവിടെ ചിലവുണ്ടെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിന് അവർ 1 രൂപ പോലും ചാർജ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബ്രാഞ്ചോ ഒരു ഓഫീസോ ഒരു രാജ്യത്തും ഇല്ല. അവർ ഒരു സെൻട്രലൈസ്ഡ് സ്ഥലത്തു നിന്ന് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും, ഒരു 99% കാര്യങ്ങളും നമുക്ക് ഒരു ഹ്യൂമൻ ഇൻ്റർഫേസ് ഇല്ലാതെ തന്നെ, മനുഷ്യരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് തന്നെ നേരിട്ട് നമുക്ക് സാധ്യമാണ്. ഇനി ബാക്കി നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഈവൻ ക്രിസ്തുമസിൻ്റെ അന്ന് രാത്രി പോലും ഇവർ 24 മണിക്കൂറും നമുക്ക് നമ്മളുടെ ബാങ്കറെ കണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാനോ സാധിക്കും. അപ്പോൾ നമ്മളുടെ പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ബാങ്ക് ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് ഞാൻ എനിക്ക് കൂടുതൽ എഫക്റ്റീവാണ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണെന്ന് തോന്നിയത് ഈ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്തേക്ക് ചേഞ്ച് ചെയ്തു. ഇനി ഈ ഫിയറ്റ് കറൻസി അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ ഇറക്കുന്ന കറൻസി പോലും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാവുമോ എന്ന് ഉറപ്പില്ല. മാത്രമല്ല അതിന് വലിയ ത്രെട്ടായിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഡിജിറ്റൽ കറൻസീസ് ആവിർഭാവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വളരെ ഏർലി സ്റ്റേജസ്സാണ്. അത് വരും കാലഘട്ടങ്ങളിൽ, അടുത്ത 5-10 വർഷത്തിനുള്ളിൽ വളരെ പ്രൊമിനൻ്റ് ആവും, അതിന് വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കറൻസിയെ റീപ്ലേസ് ചെയ്യുന്നല്ല, പക്ഷേ നമ്മളുടെ സാമ്പത്തിക ക്രമത്തിൽ ഇതിന് വലിയ സ്വാധീനമുണ്ടാവും. പണ്ടൊക്കെ ഒരു കാർ ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 20,000-30,000 ആൾക്കാരാണ്. ഇനി മുതൽ അത് 500-1,000 ആയിട്ട് ഇപ്പോൾ തന്നെ ചുരുങ്ങി കഴിഞ്ഞു. 3,000 പേരൊക്കെയാണ് ഒരു വലിയ ഗിഗാ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞു ഫാക്ടറി ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് 1-2 പേര് മാത്രം മതി. അതായത് 25-30 ലക്ഷം രൂപ, അതായത് ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ തന്നെ 25-30 ലക്ഷം രൂപയ്ക്ക് തന്നെ റോബോട്ടിക് ഉപകരണങ്ങൾ ലഭ്യമാണ്. എല്ലാ മേഖലകളിലും ഈ പറയുന്ന മാറ്റം വളരെ വിസിബിളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെലികോം റെവല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഏർലി അഡാപ്റ്റ് ചെയ്ത ആൾക്കാർ, അതായത് ഏർലി 2000s അഡാപ്റ്റ് ചെയ്ത ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ 2022 പരിശോധിച്ചാൽ മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണും ഉപയോഗിക്കാത്ത ഒരു മനുഷ്യരുമില്ല. സമൂഹത്തിൻ്റെ എല്ലാ തുറയിലുള്ള ആളുകളും അത് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എല്ലാ മേഖലകളും മാറ്റം വരാൻ പോകുന്ന എല്ലാ മേഖലകളും കൂടെ പരാമർശിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം നമുക്ക് ഏറ്റവും എളുപ്പം ഏതൊക്കെ മേഖലകളായിരിക്കും ഇതിൽ അഫക്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അത്രമാത്രം വ്യാപകമാണ് ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിലെ തൊഴിൽ സാഹചര്യങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം. ഇനി വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ അടുത്ത കാലഘട്ടത്തിലെ ജോലി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തന്നെ തുടങ്ങിയിട്ടുള്ള പുതിയ ജോലികൾ എന്ന് പറയുന്നത് ഒരു 3-4 വർഷം മുമ്പ് വരെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. അപ്പോൾ അത്തരം ജോലികളാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ കൂടുതൽ ജോലി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ എംപ്ലോയബിലിറ്റി ഉള്ള ഡിമാൻഡുള്ള ജോലികൾ എന്ന് പറയുന്നത് അത്തരമാണെന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് പ്രധാനമായി അവർ പറയുന്നത് AI, മെഷീൻ ലേണിംഗ്, ഡേറ്റ അനാലിറ്റിക്സ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ പ്രോസസ്സ് ഓട്ടോമേഷൻ, അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇത്തരം മേഖലകളിലാണ് ഇവർ പറയുന്ന എല്ലാ ജോലികളും. റോബോട്ടിക്സ്, അപ്പോൾ ഇങ്ങനത്തെ മേഖലകളിൽ, അതായത് ഫിനാൻഷ്യൽ സെക്ടറിൽ തന്നെ ഫിൻടെക് സൈറ്റിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഫിൻടെക് എടുത്തു കഴിഞ്ഞാൽ സർവ്വവ്യാപകമായി കഴിഞ്ഞു. എല്ലാ ചെറിയ വഴിയോര കച്ചവടക്കാർ പോലും ഡിജിറ്റൽ കറൻസി, ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ വളരെ പരിചയമായി കഴിഞ്ഞു, അവരെല്ലാവരും അത് ശീലിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം മേഖലകളിലായിരിക്കും ഇനി കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടാവുക, അത്തരം മേഖലകളിലായിരിക്കും കൂടുതൽ ജോലി ഉണ്ടാവുക. അപ്പോൾ ഈ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ആരാവാനാണ് ആഗ്രഹിക്കുന്നത് വലുതാവുമ്പോൾ എന്നല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗസ്റ്റ് ടീച്ചറൊക്കെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർക്ക് പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ടീച്ചർ ആദ്യം ചെയ്യുന്ന ഒരു എക്സസൈസാണ് എല്ലാവരോടും നിങ്ങൾക്ക് ആരാണ് ആവേണ്ടത് എന്ന് ചോദിക്കും. പക്ഷേ അതൊരു ഔപചാരികമായിട്ടുള്ളൊരു ചോദ്യമാണെങ്കിലും നമുക്കത് എത്രയും നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ആവേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഉത്തമമായ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്ന നിമിഷം തന്നെ നമുക്ക് ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിക്കാം ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് നമ്മുടെ പാഷനെ ഫോളോ ചെയ്യാം, നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 10-ാം ക്ലാസ് വരെയുള്ള ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാഷനെ ഇത്രയും നേരത്തെ ഫോളോ ചെയ്യുന്നു, അത്രയും നേരത്തെ നമ്മൾ അതിനകത്ത് എക്സ്പെർട്ട് ആവും. വേൾഡിലെ 1-ാമനോ 2-ാമനോ അല്ലെങ്കിൽ ആദ്യത്തെ 100 പേരിലെങ്കിലും ഒരാളാവാൻ കഴിയുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നു എന്ന്, എത്ര നേരത്തെ പ്രാക്ടീസ് ചെയ്യുന്നു, എത്ര നേരത്തെ തുടങ്ങുന്നു നമ്മളുടെ പാഷൻ, അത് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്കൊരു തൊഴിലായി തോന്നുകയേയില്ല. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ഒരാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ, എനിക്ക് അറിയില്ല എത്ര പേർക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യവാന്മാർ, അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അല്ലാത്ത ആൾക്കാർ, ഇപ്പോൾ എൻ്റെയൊക്കെ ഗണത്തിലുള്ള ആളുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുന്നു, അതിനുശേഷം അതിനെ സ്നേഹിക്കുന്നു. പക്ഷേ ഒരു പരിധിവരെ എനിക്ക് അതെൻ്റെ ഒരു പാഷനുമായിരുന്നു. അതായത് ഞാനിപ്പോൾ എത്തിപ്പെട്ട മേഖല എൻ്റെ കൊച്ചിലെ മുതലുള്ളൊരു ഇഷ്ടമുള്ളൊരു മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. പക്ഷേ ഈ മേഖലയിൽ തന്നെ ഞാൻ ജോലിയിൽ എത്തിപ്പെടുന്നു, ഇങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യും എന്നും അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ അത് എത്തിപ്പെട്ടു. ഭാഗ്യവശാൽ അത് നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു, ആ ജോലി നമുക്ക് ഇഷ്ടപ്പെട്ട്, ജോലി കിട്ടിയതിന് ശേഷം നമ്മൾ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ജോലി, നമ്മളെന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതാണ് ഒരു 2-ാമത്തെ ബെസ്റ്റ് കേസ്. 3-ാമത്തെ കേസ് എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നു. അതായത് ഇന്ന ജോലിയൊന്നുമില്ല, അപ്പോൾ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് വരുന്ന ജോലി നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ ഒരു 3 സാഹചര്യമാണുള്ളത്. ഈ 3-ാമത്തെ കേസിൽ തന്നെ, ഇപ്പോൾ 1-ാമത്തെ കേസിലുള്ള ആൾക്കാരെ പറ്റി നമുക്ക് അധികം വറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരവരുടെ പാഷനെ ഫോളോ ചെയ്യുകയാണ്, അവരായിരിക്കും ദ ബെസ്റ്റ്. അപ്പോൾ അവർക്ക് എപ്പോഴും ആവശ്യക്കാരുണ്ടാവും. നമുക്ക് ഈ ഗണത്തിലെ 1-ാമത്തെ കൂട്ടരെ മാറ്റി നിർത്താം, നമുക്ക് 2-ാമത്തെയും 3-ാമത്തെയും ഗണത്തിലുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യാം. ഈ 2-ാമത്തെ ഗണത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒരു ജോലി കിട്ടി, അതിനുശേഷം ആ ജോലി ഇഷ്ടപ്പെട്ടവർ. ഇനി 3-ാമത്തെ ഗണത്തിലുള്ളവർ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്യേണ്ടി വരുന്നവർ. അതായത് ആ ജോലി അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ ജോലി ചെയ്തേ പറ്റൂ അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ആ ജോലി ചെയ്യുന്ന ഗണത്തിലുള്ള ആളുകൾ, അപ്പോൾ അവരുടെ ജോലിയെ ആണ് പ്രധാനമായും ഈ പറയുന്ന മാറ്റങ്ങൾ ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്കെങ്ങനെ ഇതിനോട് അഡാപ്റ്റ് ചെയ്യാം, എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇനിയുള്ള പുതിയ തൊഴിൽ സാഹചര്യത്തോട് പൊരുത്തപ്പെടേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി നമ്മൾ ഏത് മേഖലയിൽ ഏത് തൊഴിലിലെത്തിപ്പെട്ടാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല് നമുക്ക് പണ്ട് കാലത്ത് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല, ഇനിയുള്ള കാലത്ത് അതില്ലാതെ നിലനിൽക്കൽ വലിയ ബുദ്ധിമുട്ടാവും. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് അതിനകത്തുള്ള പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും അതിൽ ഇമ്പ്രൂവ് ചെയ്യുകയും പൊതുവിൽ നമുക്ക് വേണ്ടുന്ന സ്കില്ലുകളെല്ലാം നമ്മൾ സ്വായത്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടേയിരിക്കണം. നമുക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട് ശരിയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ശരി നാളെ ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും പുതിയ കാലഘട്ടത്തിൽ പുതിയ സാഹചര്യത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടേയിരിക്കണം. എല്ലാ കാര്യത്തിലും വിമർശനാത്മകതയോടുകൂടി നമുക്ക് സമീപിക്കാൻ കഴിയണം. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി നമുക്ക് വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഓപ്പണായിരിക്കണം. അതായത് നമ്മളൊരു കാര്യത്തിലും വളരെ റിജിഡായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ വലിയൊരു സ്കില്ലാണ് നമുക്ക് വേണ്ടത്, വർക്ക് ഇൻ എ ടീം. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ കൂടെ, നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സ്കൂളിൽ അധ്യാപകനാവുക, ഇത്തരം അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷറി ആയിരിക്കാനാണ് സാധ്യത. ഇനി നമ്മൾ ഗ്ലോബലി ആയിരിക്കും നമ്മൾ മിക്കവാറും വർക്ക് ചെയ്യുക. അപ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, പല റേസിലുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, അല്ലെ പല ഭാഷ സംസാരിക്കുന്നവരുണ്ടാവും. ഇവരായിട്ട് എങ്ങനെയാണ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക, അവരുടെ കൂടെ വർക്ക് ചെയ്ത് എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആവാൻ കഴിയുക, എങ്ങനെയായിരിക്കും ഒരു ഗ്ലോബൽ സമൂഹം പെരുമാറുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയ ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ റീജിയണൽ ലാംഗ്വേജിൽ മാത്രം നമ്മളെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് പൊതുവിൽ ആ സമൂഹം സംസാരിക്കാൻ കഴിയുന്ന ഒരു കോമൺ ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ ഒന്നിലധികം കോമൺ ലാംഗ്വേജ് പഠിക്കേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം, അതിനകത്തുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ ടൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുക, അവരുമായിട്ട് എങ്ങനെ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി നമുക്ക് നല്ല ധാരണ വേണം. അപ്പോൾ ഒരു ഡൈവേഴ്സ് ടീമിൽ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭാഷ മാത്രമല്ല പ്രധാന കാര്യം, അവരുടെ കൾച്ചർ ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം വ്യത്യസ്തമായിരിക്കും, അവിടെ ചിലപ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ അക്കാഡമിക് രീതികൾ വ്യത്യസ്തമായിരുന്നിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറായിരിക്കുക എന്നുള്ളതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ല് തന്നെയാണ്. അതുപോലെ ഏത് ജോലി ചെയ്യാലും ഇപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ടെക്നോളജി സൈഡിലുള്ള അവർ ടെക്നോളജി സൈഡിൽ വർക്ക് ചെയ്യുന്നവർ മാത്രം ഈ ടെക്നോളജി അറിഞ്ഞിരുന്നാൽ മതി, അങ്ങനെയല്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാ ടെക്നോളജികളെ പറ്റിയും പൊതുവായൊരു ബോധം നമുക്കുണ്ടാക്കി ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ മേഖലയിലെ ടെക്നോളജി കൊണ്ട് എങ്ങനെ നമുക്ക് ഗുണപരമായി മാറ്റം എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ മറ്റുള്ള എന്തൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് നടക്കുന്നത്, അത് നമ്മുടെ ജോലി എങ്ങനെ ബാധിക്കും, അത് നമുക്ക് എങ്ങനെ ഗുണപരമാക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജിയെ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക, അതനുസരിച്ച് ഇന്നൊവേറ്റ് ചെയ്യാൻ തയ്യാറാവുക, നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്ന ടേംസ് നമ്മുടെ റിയൽ ലൈഫിൽ വളരെയധികം സ്വാധീനിച്ചു തുടങ്ങുന്നു. അതായത് ഡേ ടു ഡേ ലൈഫിൽ ഇതിൻ്റെ ഇൻഫ്ലുവൻസുകൾ ഓരോ സെക്കൻഡിലും നമ്മൾ കണ്ടുപിടണം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബൈ പ്രോഡക്ട്സ് നമ്മൾ ഓരോ നിമിഷവും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലകളിലേക്ക് അത് കടന്നു വരും. അപ്പോൾ ഈ പുതിയ ടെക്നോളജിക്കൽ ചേഞ്ചസിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തടത്തോളം കാലം നമ്മൾ പിന്തള്ളപ്പെടും. കാരണം ഒരു കമ്പനിയിൽ ചിലപ്പോൾ നമ്മളെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നിർത്തിയിട്ട് അവർ പുതിയ മേഖലയിലേക്ക് കടക്കാൻ തീരുമാനിക്കും. അത് ചിലപ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു സ്കില്ലുള്ളൊരു ഏരിയ ആയിക്കൊള്ളണമെന്നില്ല, അവർ പുതിയതായിട്ട് കടക്കാൻ പോകുന്ന മേഖല. അപ്പോൾ നമ്മളത് തിരിച്ചറിയുകയും ആ പുതിയ മേഖലയിലേക്ക് കടക്കാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറെ മേഖലകൾ കണ്ടുപിടിക്കുകയോ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി വരും. അതായത് ഒരു കമ്പനി നടത്തുന്ന ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതല്ല, നമ്മൾ ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളായിരിക്കണം അതിനകത്ത് ഹെഡായിട്ട് മാറ്റത്തെ ഉൾക്കൊള്ളുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനം. അതുകൂടാതെ തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ തൊഴിൽ മേഖലകൾ കൂടുതൽ മെച്ചപ്പെടാനേ സാധ്യതയുള്ളൂ. അതായത് ഏജിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കിൽഡ് ലേബറിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ തന്നെ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. പല മേഖലകളും ഈ സ്കിൽഡ് ലേബർ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം തളർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അതിനെയും കൂടാനേ സാധ്യതയുള്ളൂ. വേൾഡ് പോപ്പുലേഷൻ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ലോകത്തിൽ നിലവിലുള്ളത്. അപ്പോൾ ഈ സാങ്കേതികമായിട്ടുള്ള ഉന്നമനം ഇതിന് ഒരു പരിധിവരെ തടയാൻ സഹായിക്കും. പിന്നെ മനുഷ്യരാശി ഇതുവരെ ഉണ്ടായിരിക്കുന്നത് തന്നെ ഇത്തരം പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പ്രതിസന്ധികളെക്കാളൊക്കെ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തു വന്നിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേതല്ലേ. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടം ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ബെറ്റർ ആവുന്ന കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാളെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.